بسم الله الرحمن الرحيم. قالوا ادع لنا ربك يبين لنا ما هي. قال إنه يقول إنها بقرة لا فارض ولا بكر عوان بين ذلك فافعلوا ما تؤمرون. قالوا ادع لنا ربك يبين لنا ما لونها. قال إنه يقول إنها بقرة صفراء فاقع لونها تسر الناظرين. قالوا ادع لنا ربك يبين لنا ما هي إن البقرة تشابه علينا وإنا إن شاء الله لمهتدون. قال إنه يقول إنها بقرة لا ذلول تثير الأرض ولا تسقي الحرث مسلمة لا شية فيها. قالوا الآن جئت بالحق فذبحوها وما كادوا يفعلون. وإذ قتلتم نفسا فادارأتم فيها والله مخرج ما كنتم تكتمون. فقلنا اضربوه ببعضها كذلك يحيي الله الموتى ويريكم آياته لعلكم تعقلون. ثم قست قلوبكم من بعد ذلك فهي كالحجارة أو أشد قسوة. وإن
ورحمة الله وبركاته. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ثم أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, ഇന്ന് നമ്മൾ കിതാബ് തൗഹീദിൻ്റെ അധ്യായങ്ങളിൽ ബാബു മിനശ്ശിർക്കി അന്നസ്റു ലിഗൈരില്ലാ എന്ന അധ്യായമാണ് ഇവിടെ മനസ്സിലാക്കുന്നത്. പ്രസ്തുത അധ്യായത്തിൽ ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി രണ്ട് ആയത്തുകളും ഒരു ഹദീസുമാണ് നൽകിയിട്ടുള്ളത്. വഖൗലുല്ലാഹി തആല യൂഫൂന ബിന്നസ്രി വയഖാഫൂന യൗമൻ കാന ശർറുഹു മുസ്തതീറാ വഖൗലുഹു വമാ അൻഫഖതും മിൻ നഫഖതിൻ ഔ നദർതും മിൻ നദ്രിൻ ഫഇന്നല്ലാഹ യഅലമു വമാ ലിദ്ദാലിമീന മിൻ അൻസാർ. حديث وفي الصحيح عن عائشة رضي الله تعالى عنها قالت قال رسول الله صلى الله عليه وسلم من نذر أن يطيع الله فليطيعه ومن نذر أن يعصي الله فلا يعصيه. باب من الشرك النذر لغير الله. ഈ അധ്യായം അത് പറയുന്നത് മിനശ്ശിർക്ക്, ഷിർക്കിൽപ്പെട്ടതാണ് അന്നസ്റു ലിഗൈരില്ലാ, അല്ലാഹു അല്ലാത്തവർക്കുള്ള നസ്ർ അപ്പോ അന്നദറു ലിഗൈറില്ലാ മിനശ്ശിർക്ക്, അല്ലാഹു അല്ലാത്തവർക്കുള്ള നേർച്ച നദർ ശിർക്കിൽ പെട്ടതാകുന്നു. അപ്പൊ നദറിനെ കുറിച്ചാണ് അല്ലാഹു അല്ലാത്തവർക്കുള്ള നദർ അഥവാ നേർച്ച അത് ശിർക്കിൽ പെട്ടതാണ്. ഇതാണ് അധ്യായം. എന്താണ് നദർ? നേർച്ച എന്ന അർത്ഥം നമ്മൾ പറയുന്ന നദർ എന്താണ്? ഒരു ദാസൻ, വിധിവിലക്കുകൾ ബാധകമായ മുക്കല്ലഫായ ഒരു ദാസൻ അടിമ, അള്ളാഹുവിനുള്ള ഒരു ഇബാദത്ത് കൊണ്ട് തനിക്ക് അത് നിർബന്ധമാക്കുക. ഇൽസാമുൽ മുക്കല്ലഫി നഫ്സഹു ബിഇബാദത്തില്ലില്ല, അള്ളാഹുവിനുള്ള ഒരു ഇബാദത്ത് കൊണ്ട് ഒരു മുക്കല്ലഫ് സ്വന്തത്തിന് നിർബന്ധമാക്കലാണ് നേർച്ച. ഇപ്പോൾ ഒരാള് സുന്നത്തായ നോമ്പ്, ഇപ്പൊ തിങ്കളാഴ്ച നോമ്പ്, വ്യാഴാഴ്ച നോമ്പ്, ഇതൊക്കെ സുന്നത്തായ നോമ്പുകളാണ് റമദാൻ മാസമല്ലാത്ത കാലങ്ങളിൽ. അപ്പോൾ ഒരാളത് തനിക്ക് നിർബന്ധാക്കുക, അഥവാ തിങ്കളാഴ്ചയിലെ നോമ്പ് നോൽക്കുവാൻ ഞാൻ അള്ളാഹുവിന് നേർച്ചയാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്തായി? സുന്നത്തായത് ഇപ്പൊ നിർബന്ധാക്കി, ഈ വ്യക്തി തനിക്ക് നിർബന്ധാക്കുകയാണ് ചെയ്തത്. ഇതേപോലെ അനുവദനീയമായ കാര്യങ്ങളിലും നേർച്ചയാക്കലുണ്ട്. പക്ഷേ അതിന്റെ ഉദാഹരണങ്ങൾ വരും. അപ്പൊ അനുവദനീയമായത്, സുന്നത്തായതായ കാര്യങ്ങൾ ഒരാൾ തന്റെ മേൽ നിർബന്ധമാക്കിയാൽ അതാണ് നദർ. നിർബന്ധമായ കാര്യങ്ങൾ നിർബന്ധാക്കുക എന്നുള്ളതില്ല. അപ്പൊ ദുഹുറിസ്കാരം ഞാൻ നിസ്കരിക്കാൻ നിർബന്ധാക്കുക എന്ന് പറയലുണ്ടോ? അതില്ല. പക്ഷേ നേർച്ച അത് ഇബാദത്താണ്. ഒരാൾ നേർച്ച നേരുക എന്നുള്ളത് ഇബാദത്താണ്. എങ്ങനെയാണ് നേർച്ച നേരിൽ ഇബാദത്താകുന്നത്? അല്ലാഹു സുബ്ഹാനഹു വതാല നേർച്ച നേരുന്നവരെ പുകഴ്ത്തി. യൂഫൂന ബിന്നദർ, അവർ നേർച്ച വീട്ടുന്നു, പൂർത്തീകരിക്കുന്നു, പാലിക്കുന്നു. വയഖാഫൂന യൗമൻ കാന ശർറുഹു മുസ്തതീറ, തിന്മ പ്രയാസം വ്യാപകമായ അന്ത്യനാളിനെ അവർ ഭയക്കുകയും ചെയ്യുന്നു എന്ന് അള്ളാഹു അബ്രാറിനെ കുറിച്ച് പറഞ്ഞു. അബ്രാർ എന്നാൽ പുണ്യാളന്മാർ, മഹത്തുക്കൾ. മഹത്തുക്കളായ പുണ്യാളന്മാരായ ആളുകൾ അവർ നേർച്ച പൂർത്തീകരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതാല നേർച്ച പൂർത്തീകരിക്കുക എന്നുള്ളത് ഒരു വിശിഷ്ട ഗുണമായിട്ടാണ് പറഞ്ഞത്, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യമായിട്ടാണ് പറഞ്ഞത്. അതിന്മേൽ ആളുകൾ അള്ളാഹു മദേഹം ചെയ്യുകയാണ് ചെയ്തത്. അപ്പൊ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ്. അപ്പൊ അള്ളാഹുവിനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മമാകുന്നു നേർച്ച. അതുകൊണ്ട് തന്നെ നേർച്ച ഇബാദത്താകുന്നു. പ്രസ്തുത ഇബാദത്ത് അത് അള്ളാഹു അല്ലാത്തവർക്ക് വകവെക്കുക, അള്ളാഹു അല്ലാത്തവരിലേക്ക് തിരിക്കുക എന്നുള്ളത് പാടുള്ളതല്ല. അപ്പൊ നേർച്ച ഇബാദത്താണ്. അതാണ് ഇവിടെ അന്നദർ എന്ന് പ്രയോഗിച്ചതിന്റെ ആ നദറിന്റെ നിർവചനം. പക്ഷെ നദർ രണ്ട് നിലക്കുള്ള നദറുണ്ട്. എന്താ? ഒന്ന് മുത്തലഖായിട്ടുള്ള നദർ, മറ്റൊന്ന് മുഖയ്യദായിട്ടുള്ള നദർ. എന്താ മുത്തലഖായ നദർ? ഒരു വ്യക്തി യാതൊരു ഉപാധിയുമില്ലാതെ നേർച്ച നേരലാണ്. അള്ളാഹുവിനോടൊരു ഉപാധി ഒന്നും വെക്കാതെയുള്ള നേർച്ച നേരൽ. അപ്പൊ അള്ളാഹ്ക്ക് ഞാൻ അഞ്ച് റക്അത്ത് രാത്രിയിൽ നമസ്കരിക്കാൻ നേർച്ചയാക്കി. രാത്രി നിസ്കാരം സുന്നത്താണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്ത്? അഞ്ച് റക്അത്ത് അള്ളാഹുവിന് നമസ്കരിക്കാൻ നേർച്ചയാക്കി. ഇതാണ് മുത്തലഖായിട്ടുള്ള നേർച്ച, നിരുപാധികമായിട്ടുള്ള നേർച്ച. ഇതാണ് ഒരു വിശ്വാസിയിൽ നിന്ന് ഉണ്ടാകേണ്ട നേർച്ച. എന്നാൽ മറ്റൊരു നേർച്ച ഉണ്ടതാണ് മുഖയ്യതായിട്ടുള്ള നദർ. അന്നദർ അൽ മുഖയ്യദ്, മുഖയ്യദായ നേർച്ച. അതെന്താ? അതാണ് ഉപാധി വെച്ചുള്ള നേർച്ച. എങ്ങനെ? അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തെങ്കിലും ഒന്ന് സാധിപ്പിച്ചു കൊടുത്താൽ, നേടിക്കൊടുത്താൽ, അതിന് മുഖാബിൽ പകരമായിട്ട് ഇന്നത് ചെയ്യാം എന്ന് നേർച്ച തരിക. അപ്പൊ അല്ലാഹു എനിക്ക്, ഒരാൾ പറയാണ് എന്റെ രോഗം മാറ്റിയാൽ ഞാൻ വ്യാഴാഴ്ച ദിവസവും തിങ്കളാഴ്ച ദിവസവും നോമ്പെടുക്കാൻ നേർച്ചയാക്കി, അള്ളാഹുവിന് നേർച്ചയാക്കി. അപ്പൊ അള്ളാഹ്ക്ക് ഞാനൊരു വിഭാഗത്ത് എടുക്കും, അള്ളാഹു എനിക്ക് എന്റെ ഇന്ന കാര്യം സാധിച്ചു തന്നാൽ എന്ന രീതിയിൽ നേർച്ച. അതിനാണ് നദറുൽ മുജാസാത്ത്. അതേപോലെ തന്നെ നദറിൽ മുആവബ, നദറു തഅലീഖ് എന്നൊക്കെ പണ്ഡിതന്മാർ പറയുന്നത് ഈ നേർച്ചക്ക് പറയുന്ന പേരാണ്. നദറു അന്നദറുൽ മുഖയ്യദ് അല്ലെങ്കിൽ നദറുൽ മുജാസാത്ത്, നദറുൽ മുആവബ അല്ലെങ്കിൽ നദറുൽ തഅലീഖ് എന്നൊക്കെയാണ് ഈ നേർച്ചക്ക് പറയാം. ഈ നേർച്ച അത് പ്രോത്സാഹിപ്പിക്കപ്പെട്ട നേർച്ചയല്ല, അത് വെറുക്കപ്പെട്ട നേർച്ചയാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേർച്ചയുമായി ബന്ധപ്പെട്ട് പറഞ്ഞെന്താ? ഇന്നമാ യുസ്തഖ്റജു ബിഹി മിനൽ ബഖീൽ, ബഖീലിൽ നിന്നാണ് നേർച്ചയിലൂടെ ധനം പുറത്തെടുക്കപ്പെടുക അല്ലെങ്കിൽ ഗുണം പുറത്തെടുക്കപ്പെടുക എന്ന അർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നേർച്ചയിലൂടെ ഗുണം, നന്മ, സ്വത്ത് പുറത്തെടുക്കപ്പെടൽ പിശുക്കനിൽ നിന്ന് മാത്രമാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അപ്പൊ ഇതിനകത്ത് എന്താ? ഈ നേർച്ച ഒരു വെറുക്കപ്പെട്ട അല്ലെങ്കിൽ ഒരു പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട നേർച്ചയല്ല എന്നുള്ളതാണ്. ഇതെല്ലാം നേർച്ചയെ കുറിച്ചല്ല നമ്മൾ ആദ്യം നദറുൽ മുത്തലഖിനെ കുറിച്ച് പറഞ്ഞു. നേർച്ച നേരുന്നവർ അള്ളാഹു വാഴ്ത്തിയിട്ടുണ്ട്, പുകഴ്ത്തിയിട്ടുണ്ട്. യൂഫുന ബിന്നദർ എന്ന് പറഞ്ഞു അത് മുത്തലഖായിട്ടുള്ള നദറാണ്. കാരണം എന്താ? അത് അള്ളാഹു എന്തെങ്കിലും ഇങ്ങോട്ട് ചെയ്തെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് ചെയ്യും എന്നുള്ള ഉപാധി വെച്ചിട്ടുള്ള നേർച്ചയല്ല. അപ്പൊ നേർച്ച പുണ്യകർമ്മമാണ്, ഇബാദത്താണ്. അത് മഹത്തരമായിട്ടുള്ള ഇബാദത്താണ്. അള്ളാഹുവിന് മാത്രമാക്കി അടിയാറുകൾ നിർവഹിക്കേണ്ട പുണ്യകർമ്മമാണ്. എന്നാൽ അള്ളാഹുവിന് തന്നെ നേർച്ചയാക്കുന്ന മറ്റൊരു രീതിയിലുള്ള നേർച്ച ഉണ്ട്. അതാണ് നദറുൽ മുജാസാത്ത്, നദറുൽ മുആവദ, നദറു നദറു തഖീദ് അല്ലെങ്കിൽ നദറുൽ മുഖയ്യദ്. പിശുക്കന്മാരുടെ നേർച്ച. പിശുക്കന്മാരുടെ പ്രത്യേകത എന്താ? പിശുക്കന്മാർക്ക് പെട്ടെന്ന് വല്ല ഗുണവും കിട്ടുന്നതിലേക്ക് അവരുടെ പൈസ ഇറങ്ങും. തനിക്കൊരു ലാഭമില്ലാത്തതിലേക്ക് പിശുക്കന്മാരൊരിക്കലും തങ്ങളുടെ പൈസ ഇറക്കൂല. എന്തെങ്കിലും ഗുണമുണ്ട് എന്നറിഞ്ഞാൽ മാത്രമാണ് പിശുക്കന്മാർ അവരുടെ പൈസ ഇറക്കുള്ളൂ. അപ്പൊ അത്തരം പിശുക്കന്മാരിൽ നിന്നാണ് നേർച്ച ഉണ്ടാകുള്ളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് മൊത്തത്തിൽ എല്ലാ നേർച്ചയെ കുറിച്ചല്ല, പ്രത്യുത ഈ നേർച്ചയെ കുറിച്ചാണ്. ഏത് നേർച്ച? മുഖയ്യദായ നേർച്ചയാണ്. അഥവാ അള്ളാഹു എനിക്ക് വല്ലതും നേടിത്തരികയാണെങ്കിൽ, എന്റെ രോഗം മാറ്റുകയാണെങ്കിൽ ഞാൻ ഇന്നത് ചെയ്യും, എനിക്ക് പരീക്ഷയിൽ വിജയം കിട്ടുകയാണെങ്കിൽ ഞാൻ ഇന്നത് ചെയ്യും, എന്റെ ഉദ്ദേശങ്ങൾ അത് ലഭ്യമാവുകയാണെങ്കിൽ ഞാൻ ഇന്നത് ചെയ്യും. ഇങ്ങനെ അള്ളാഹുവിന് നേർച്ച തരുന്നതായ നേർച്ചയെക്കുറിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഇന്നമാ യുസ്തഖ്റജു ബിഹി മിനൽ ബഖീൽ. പിശുക്കന്മാരിൽ നിന്നാണ് അതിലൂടെ ഗുണവും നന്മയും സമ്പത്തൊക്കെ പുറത്തെടുക്കപ്പെടുക എന്ന് പറഞ്ഞത്. അപ്പോ നേർച്ച ഈ രീതിയിൽ രണ്ട് തലക്ക്. ഇങ്ങനെയുള്ള നേർച്ച അള്ളാഹുവിന് മാത്രം നിർവഹിക്കേണ്ട നേർച്ച, അത് ഇബാദത്താണ്, അത് അള്ളാഹുവിന് മാത്രമേ ആകാവൂ. അതാണ് നമ്മുടെ അധ്യായത്തിന്റെ വിഷയം. ഞാൻ ബാബു മിനശ്ശിരിക്കി അന്നദറു ലിഗൈരില്ല, അള്ളാഹു അല്ലാത്തവർക്ക് നദർ നേർച്ച നേരുക എന്നുള്ളത് ഷിർക്കിൽപ്പെട്ടതാണ് എന്ന് പറഞ്ഞപ്പോൾ എന്താണ് നേർച്ച? അത് മനസ്സിലാക്കാനാണ് ഇത് പറഞ്ഞത്. നേർച്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇബാദത്താണ്. കാരണം അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്? നേർച്ച നേരുന്നവരെ വാഴ്ത്തിയിട്ടുണ്ട്. ഇബാദത്താകുമ്പോൾ അത് അള്ളാഹുവിന് മാത്രമേ സമർപ്പിക്കാവൂ, അള്ളാഹു അല്ലാത്തവർക്ക് സമർപ്പിക്കാൻ പാടുള്ളതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേർച്ചയിൽ, നേർച്ച പിശുക്കന്മാരിൽ നിന്നാണ് നന്മ പുറത്തു കൊണ്ടുവരിക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ പ്രശംസിക്കപ്പെട്ട, ആളുകളോട് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട നേർച്ച ഉണ്ട്. അതാണ് മുത്തലക്കായിട്ടുള്ള നദർ, നേർച്ച, നിരുപാധികമായിട്ടുള്ള നേർച്ച. എന്നാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ ഉദ്ദേശിക്കപ്പെട്ടത് മുഖയ്യദായിട്ടുള്ള നേർച്ചയാണ്. അതാണ് നദറുൽ മുജാസാത്ത്, അല്ലെങ്കിൽ നദറുൽ മുആവദ, അല്ലെങ്കിൽ നദറുൽ തഖീദ്, അല്ലെങ്കിൽ നദറുൽ മുഖയ്യദ്. അള്ളാഹു എന്തെങ്കിലും എനിക്ക് ഇങ്ങോട്ട് ചെയ്താൽ അള്ളാഹുവിന് അങ്ങോട്ട് ഞാൻ ചെയ്യും എന്ന് പറയുന്ന രീതിയിലുള്ള നേർച്ച. അപ്പൊ നദർ എന്ന് പറഞ്ഞത് നമ്മൾ മനസ്സിലായി. ഈ നദറിനെ അള്ളാഹു അല്ലാത്തവരിലേക്ക് തിരിക്കുന്നതിനെ കുറിച്ചാണ് ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഇവിടെ ഈ അധ്യായത്തിൽ ഉണർത്തുന്നത്. അത് ശിർക്കാകുന്നു എന്നിട്ട് പറഞ്ഞു, വഖൗലുല്ലാഹി തആല യൂഫൂന ബിന്നദർ വയഖാഫൂന യൗമൻ കാന ശർറുഹു മുസ്തതീറ. അബ്രാറുകൾ, അബ്രാർ അവർ നേർച്ച പുണ്യാളന്മാർ, സ്വർഗം അനന്തരം എടുക്കുന്ന അബ്രാറുകളെ കുറിച്ച് പറയാണ്. ഇന്നൽ അബ്രാർ യശ്റബൂന മിൻ കഅസിൻ കാന മിസാജുഹാ കാഫൂറ ഐന യശ്റബ് ബിഹാ ഇബാദുല്ലാഹ് യുഫജ്ജിറൂനഹാ തഫ്ജീറ യൂഫൂന ബിന്നദർ. അപ്പൊ പുണ്യാളന്മാർ അവർ സ്വർഗം അനന്തരം എടുക്കും, സ്വർഗീയ സുഖങ്ങൾ നേടും. അവർ അങ്ങനെ സ്വർഗീയ സുഖങ്ങൾ നേടുവാനും സ്വർഗം അനന്തരം എടുക്കുവാനും അവർ ചെയ്തിരുന്ന കർമ്മം യൂഫൂന ബിന്നദർ, അവർ നേർച്ച പൂർത്തീകരിക്കുന്നവരായിരുന്നു. അവർ നേർച്ച പൂർത്തീകരിക്കുന്നത് അള്ളാഹു സുബ്ഹാന തആല ഇഷ്ടപ്പെടുന്നു. അങ്ങനെ ചെയ്യുന്നവർക്ക് അള്ളാഹു സ്വർഗം പ്രതിഫലം നൽകുന്നു. എന്തുകൊണ്ട്? നേർച്ച അള്ളാഹുക്കുള്ള ഇബാദത്തായതുകൊണ്ട്. അപ്പൊ നേർച്ച അള്ളാഹു അല്ലാത്തവർക്ക് നേരുക എന്ന് പറഞ്ഞാലോ, അത് അള്ളാഹുവിനുള്ള ഇബാദത്തിന് അള്ളാഹു അല്ലാത്തവരിലേക്ക് തിരിക്കലാണ്, അത് ശിർക്കാണ്. അത് മനസ്സിലാക്കാനാണ് ഈ ആയത്ത് ഇവിടെ കൊണ്ടുവന്നത്. പല ആളുകളും വിഗ്രഹങ്ങൾക്ക് നേർച്ചയാക്കുന്നവരുണ്ട്, അതേപോലെ തന്നെ മഹാന്മാർക്ക് നേർച്ചയാക്കുന്നവരുണ്ട്, ശവകുടീരങ്ങളിലേക്ക് നേർച്ചയാക്കുന്നവരുണ്ട്, മക്ബറകളിലേക്കും മസ്ജിദുകളിലേക്കും നേർച്ചയാക്കുന്നവരുണ്ട്. നേർച്ച ഇബാദത്താകുമ്പോൾ എങ്ങനെയാണ് അത് അള്ളാഹു അല്ലാത്തവരിലേക്ക് തിരിക്കുകയും അള്ളാഹു അല്ലാത്തവർക്ക് നൽകുകയും ചെയ്യുക? മക്ക മുശ്രിക്കുകളുടെ ശിർക്കൻ കർമ്മങ്ങളിൽ അള്ളാഹു സുബ്ഹാന തആല പറഞ്ഞില്ലേ, വജഅലു ലില്ലാഹി മിമ്മ ദറ മിനൽ ഹർസി വൽ അൻആമി നസീബ ഫഖാലു ഹാദാ ലില്ലാഹി ബിസാമിഹി വഹാദാ ലിശുറകാഇനാ ഫമാ കാന ലിശുറകാഇഹിം ഫലാ യസിലു ഇലാ അല്ലാഹ് വമാ കാന ലില്ലാഹ് ഫഹുവ യസിലു ഇലാ ശുറകാഇഹിം സാഅ മാ യഹ്കുമൂൻ. അള്ളാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ച കൃഷി, കാലികൾ, ഇവയിൽ നിന്ന് മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ അതിന് വിഹിതങ്ങൾ, അവർ വിഹിതം വെക്കും അതിന്. എന്നിട്ട് എന്ത് ചെയ്യും? ഒരു വിഹിതം ഹാദാലില്ലാ ബിസാമിഹിം, അവരുടെ ജൽപ്രപ്രകാരം ഇത് അള്ളാഹ്ക്കുള്ളതാണ് എന്ന് അവർ പറയും. വഹാദാലി ഷുറക്കായിന, ഇത് ഞങ്ങളുടെ പങ്കാളികൾക്കുള്ളതാണ് എന്ന് പറഞ്ഞിട്ട് അവര് വിഹിതം മാറ്റി വെക്കുന്നതാണ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ച അള്ളാഹുവിന്റെ സൃഷ്ടിപ്പായ കൃഷി, കാലി വർഗങ്ങൾ, ഇതിനൊക്കെ എന്ത് ചെയ്യുക? അവര് പകുത്ത് കുറച്ച് അള്ളാഹുവിനും കുറച്ച് അവരുടെ പങ്കാളികൾക്കും. മാത്രമല്ല, മുശ്രിക്കിന്റെ ജൽപ്പനം തുടരുന്നത് പ്രകാരമാണ്, ഫമാ കാന ലിശുറകാഇ ഫലാ യസിലു ഇലല്ലാഹ്, പങ്കാളികൾക്കുള്ളത് ഒരിക്കലും അള്ളാഹ്ക്ക് എത്തൂല. ഫമാ കാന ലില്ലാഹ് ഫഹു യസിലു ഇലാ ശുറകാഇഹിം, അള്ളാഹ്ക്കുള്ളത് പങ്കാളികൾക്ക് എത്തുകയും ചെയ്യും. സാഅ മാ യഹ്കുമൂൻ, അവർ വിധിക്കുന്നത് വളരെ മോശമായിരിക്കുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു. അപ്പൊ ഇവിടെ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പായ വസ്തുക്കളെയാണ് അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ച നേരുന്നത്, അവരുടെ കുരുത്തവും പൊരുത്തവും മോഹിച്ച്. ഇപ്പൊ ജാരങ്ങളിലേക്ക് എണ്ണ നേർച്ച ചെയ്തിരുന്നവരുണ്ട്, അതേപോലെ ജാരങ്ങൾക്ക് ആടുകളെയും മാടുകളെയും ഒട്ടകങ്ങളെയും ഒക്കെ നേർച്ച നേരുന്നവരുണ്ട്. മാത്രമല്ല, മഖ്ബറകളോടനുബന്ധിച്ച് നേർച്ചപ്പെട്ടി വെച്ചത് കാണാൻ സാധിക്കും. എന്തിനാ നേർച്ചപ്പെട്ടി വെക്കുന്നത്? നേർച്ചക്കാരുടെ പേരിൽ നേർച്ച നേരാനാണ്. ഒമാന ഷുഹദാക്കളുടെ പേരിൽ നേർച്ചപ്പെട്ടി, ബദരീങ്ങളുടെ പേരിൽ നേർച്ചപ്പെട്ടി, ബദവി ശേഷിന്റെ പേരിൽ നേർച്ചപ്പെട്ടി. എന്തിനാ ഈ നേർച്ചപ്പെട്ടികൾ? ഈ നേർച്ചപ്പെട്ടികൾ അതിലേക്ക് നേർച്ച നേരാനാണ്. ഷെയ്ഖിന്റെ പേരിൽ നേർച്ച. അപ്പോ ഈ അനുഗ്രഹം സമ്പത്ത് അള്ളാഹു സുബ്ഹാന തആല നൽകിയതാണ്. അതേപോലെ തന്നെ നേർച്ച നേരുന്ന വെളിച്ചെണ്ണ അള്ളാഹു നൽകിയതാണ്. നേർച്ച നേരുന്ന ആടുമാട് ഒട്ടകങ്ങൾ അള്ളാഹു നൽകിയ കാലികളാണ്. അള്ളാഹു പടച്ചു നൽകി അവൻ നൽകിയ അനുഗ്രഹ അരുളിയതായ ഈ അനുഗ്രഹങ്ങളെ അവനല്ലാത്തവരുടെ പേരിൽ നേർന്നിടുക എന്ന് പറഞ്ഞാൽ, അവർക്ക് സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതെത്ര വലിയ അന്യായവും അക്രമവുമാണ്. ഇന്ന് മുസ്ലിം സമൂഹത്തിൽ വലിയ ഒരു മുസീബത്തായിട്ട് നിലനിൽക്കുന്ന ഒരു അക്രമ കർമ്മമാണ് ഈ അള്ളാഹു അല്ലാത്ത പേരിൽ നടത്തുന്നതായ നിർവഹിക്കപ്പെടുന്നതായ നേർച്ചകൾ. ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്ത് നൽകിയതിലൂടെ അള്ളാഹുക്കുള്ള ഇബാദത്താണ് നദർ, നേർച്ച. അതിന് മനസ്സിലാക്കാനുള്ള എന്താണ്? അള്ളാഹു അല്ലാത്തവരിലേക്ക് ഈ നദറിനെ, നേർച്ച ഇബാദത്തിനെ തിരിക്കുന്നുവെങ്കിൽ അത് വലിയ അക്രമമാണ്. അതേപോലെ വഖൗലുഹു വമാ അൻഫഖ്തും മിൻ നഫഖത്തിൻ ഔ നദർതും മിൻ നദരിൻ ഫഇന്നല്ലാഹ യഅലമു വമാ ലിദ്ദാലിമീന മിൻ അൻസാർ. വമാ അൻഫഖ്തും മിൻ നഫഖത്തിൻ, നിങ്ങൾ വല്ലതും ചെലവഴിച്ചാൽ, ഔ നദർതും മിൻ നദരിൻ, അല്ലെങ്കിൽ നിങ്ങൾ വല്ല നേർച്ചയും നേർന്നാൽ, ഫഇന്നല്ലാഹ യഅലമു, അല്ലാഹു സുബ്ഹാനഹു വതആല അത് അറിയുന്നു. അൻസാർ, അക്രമികളായ മനുഷ്യന്മാർക്ക് യാതൊരു സഹായികളും ഇല്ല തന്നെ. ഇവിടെ ഫൈനല്ലാഹയാലമു, നിങ്ങൾ നേർച്ച നേർന്നാൽ അത് അള്ളാഹു അറിയുന്നു, നിങ്ങൾ ചെലവഴിച്ചാലും അത് അള്ളാഹു അറിയുന്നു. ഇവിടെ ഫൈനല്ലാഹയാലമു എന്ന് പറഞ്ഞാൽ എന്തായാലും മാന കേവലം അറിയുന്നു എന്നുള്ളത് മാത്രമല്ല, പിന്നെ അള്ളാഹു അത് അറിയുന്നു. എന്തിന്? നിങ്ങൾക്ക് അന്ത്യനാളിൽ പ്രതിഫലം നൽകുവാൻ, നിങ്ങൾക്കതിന്റെ അനുഗ്രഹം നൽകുവാൻ, ഇഹത്തിലും പരത്തിലും നേർച്ച കൊണ്ടും അതേപോലെ തന്നെ ദാനധർമ്മം കൊണ്ടുമുള്ള പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി, നൽകുന്നതിന് വേണ്ടി അള്ളാഹു അത് അറിയുന്നു. അള്ളാഹു അറിയുന്നുണ്ട്. അള്ളാഹുവിന്റെ അറിവിൽ നിന്ന് അത് മാഞ്ഞു പോകൂല, മങ്ങിപ്പോവുകയില്ല, അതിനുള്ള കൂലി കിട്ടും എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇത് ഇബാദത്താണെന്ന് പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല കൂലി നൽകണമെങ്കിൽ അള്ളാഹുക്ക് പ്രീതിപ്പെട്ട കർമ്മമായിരിക്കണം ചെയ്യേണ്ടത്. ദാനധർമ്മങ്ങൾ നിർവഹിക്കൽ അള്ളാഹുക്ക് പ്രീതിപ്പെട്ടതാണ്. അതേപോലെ നേർച്ച നേരിലും അള്ളാഹുക്ക് പ്രീതിപ്പെട്ടതാണ്. അതുകൊണ്ടാണ് അള്ളാഹു അത് അറിയുന്നു, അതിനുള്ള പ്രതിഫലം നൽകും എന്ന് പറഞ്ഞത്. അപ്പൊ അത് ഇബാദത്താണ്, നേർച്ച ഇബാദത്താണ്, അതിനുള്ള കൂലി അള്ളാഹു സുബ്ഹാനഹു വതആല നൽകും. അപ്പൊ ഇങ്ങനെയുള്ള നേർച്ചയെ അള്ളാഹു അല്ലാത്തവരിലേക്ക് തിരിക്കുക എന്ന് പറഞ്ഞാൽ അത് ശിർക്കാകുന്നു. ഇത് മനസ്സിലാക്കി തരാനാണ് ഈ ആയത്ത്, ഈ അധ്യായത്തിൽ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഇവിടെ നൽകിയത്. പിന്നീട് ഷെയ്ഖ് പറയുന്നത്, ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി പിന്നീട് നൽകുന്നത് സഹീഹുകളിൽ, സഹീഹുൽ ബുഖാരി, സഹീഹ് മുസ്ലിം, അതാണ് വഫി സഹീഹി അൻ ആയിഷത്ത് റളിയല്ലാഹു തആല അൻഹ, സഹീഹുൽ ബുഖാരിയിലും സഹീഹ് മുസ്ലിമിലും ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്ന് ഇപ്രകാരം നിവേദനമുണ്ട്. ഖാലത്ത്, അവർ പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ നദർ അൻ യുതീഉ അല്ലാഹ ഫലിയുതീഉഹു, മൻ നദർ അൻ യുതീഉ അല്ലാഹ, വല്ലവനും അള്ളാഹുവിനെ അനുസരിക്കുവാൻ നേർച്ച നേർന്നാൽ, ഫലിയുതീഉഹു, അവൻ അള്ളാഹുവിനെ അനുസരിക്കട്ടെ, വമൻ നദർ അൻ യഅസി അല്ലാഹ, വല്ലവനും അള്ളാഹുവിനോട് എതിര് പ്രവർത്തിക്കുവാൻ നേർച്ച നേർന്നാൽ, ഫലാ യഅസിഹി, അവനൊരിക്കലും അള്ളാഹുവിന് എതിര് പ്രവർത്തിക്കരുത്, എന്നാ നേർച്ച പൂർത്തീകരിക്കരുത് എന്നർത്ഥം. വമൻ നദറ വല്ലവനും നേർച്ചയാക്കി, അൻ യഅസി അല്ലാഹ, അള്ളാഹുവിനെ ധിക്കരിക്കുവാൻ, അള്ളാഹുവിനെതിര് പ്രവർത്തിക്കാൻ, ഫലാ യഅസിഹി, അവൻ എതിര് പ്രവർത്തിക്കരുത്. അവിടെ മൻ നദറ അയ്യുത്തി അള്ളാഹ്ക്ക് വഴിപ്പെടുവാൻ ഒരാൾ നേർച്ചയാക്കി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇപ്പൊ നോമ്പ് വിൽക്കാൻ. അതേപോലെ തന്നെ ഒരു പിന്നെ ആടിനെ അല്ലെങ്കിൽ മാടിനെ അറുത്ത് അതിന്റെ മാംസ സാധുക്കൾക്ക് വിതരണം ചെയ്യാൻ, ഇതൊക്കെ അള്ളാഹ്ക്ക് വഴിപ്പെടാനുള്ള കർമ്മം. അങ്ങനെ നേർച്ചയാക്കിയാൽ ഫല്യുത്തി ഉഹു, അവൻ അതിൽ അള്ളാഹുവിനെ അനുസരിക്കട്ടെ എന്ന് പറഞ്ഞാൽ ആ കർമ്മം അവൻ ചെയ്യട്ടെ. ഒമൻ നദറായി ആസി അള്ളാഹ്, അവനാൾ അള്ളാഹുവിനെ ധിക്കരിക്കാൻ, അള്ളാഹുവിനൊക്കെ എതിര് പ്രവർത്തിക്കാൻ നേർച്ചയാക്കി എന്ന് പറഞ്ഞാൽ തെറ്റ് പ്രവർത്തിക്കാൻ, മദ്യപിക്കാൻ നേർച്ചയാക്കി ഉദാഹരണം ഞാൻ ഒഴുകുമില്ല എങ്കിൽ, ഫലായ അസിഹി, അവൻ ഒരിക്കലും അള്ളാഹുവിനെ ധിക്കരിക്കുവാൻ, എതിര് പ്രവർത്തിക്കുവാൻ പാടുള്ളതല്ല. ഇതാണ് ആ ഹദീസിന്റെ പിന്നെ അർത്ഥം. ഇവിടെ ചില മസാലകൾ മനസ്സിലാക്കാനുണ്ട്. ആദ്യം നമ്മൾ മനസ്സിലാക്കി നേർച്ച ഇബാദത്താണ്, നേർച്ച അള്ളാഹു അല്ലാത്തവരിലേക്ക് തിരിക്കാൻ പാടുള്ളതല്ല. അത് ശിർക്കാണ്. പിന്നെ നേർച്ചയുടെ ചില ഇനങ്ങൾ വേറെയുണ്ട്. അതിൽപ്പെട്ടതാണെന്ത്? ചില ആളുകൾ വിചാരിക്കുന്നത് നേർച്ചയിലൂടെ മാത്രമേ അള്ളാഹുവിൽ നിന്ന് കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ പറ്റൂ. നേർച്ചയിലൂടെ മാത്രമേ, അള്ളാഹു തന്നെയാണ് നേർച്ച വരുന്നത്. ഈ നേർച്ച കൊണ്ട് അള്ളാഹുവിൽ നിന്ന് കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റൂ എന്ന് ചിലർ വിശ്വസിക്കും. അങ്ങനെയാണ് എന്ത് ചെയ്യണത്, എന്തെങ്കിലും ഒരു പ്രയാസത്തിലാകപ്പെട്ടെങ്കിൽ ഉടനെ നേർച്ച വരുന്നത്. എന്നിട്ട് അതിലെ വിശ്വാസം എന്താ, അള്ളാഹുവെ എന്റെ കാര്യം എനിക്ക് നേടിത്തന്നാൽ, എന്റെ രോഗിക്ക് നീ ശിഫ നൽകിയാൽ, എനിക്ക് നഷ്ടപ്പെട്ടത് നീ എനിക്ക് വീണ്ടെടുത്ത് തന്നാൽ ഞാൻ ഇന്ന കാര്യം ചെയ്യാൻ നേർച്ചയാക്കിയിരിക്കുന്നു. അതാണ് ഫിഷ്കന്മാരിൽ നിന്നാണ് എന്ന് പറഞ്ഞത്. ഈ ഒരു വിശ്വാസം ശരിയല്ല. നേർച്ച ഉണ്ടെങ്കിലേ അള്ളാഹുവിൽ നിന്ന് കാര്യങ്ങൾ കിട്ടൂ എന്നുള്ള രീതിയിലുള്ള വിശ്വാസം ശരിയല്ല. കാരണം അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹുക്ക് എന്തെങ്കിലും അങ്ങോട്ട് കൊടുത്തെങ്കിലേ അള്ളാഹു ഇങ്ങോട്ട് തരുള്ളൂ എന്നൊരു ചീത്ത വിചാരമാണ് അതിന് പിന്നിൽ. അള്ളാഹുക്ക് നമ്മൾ എന്തെങ്കിലും കൊടുത്തെങ്കിലേ, അള്ളാഹുക്ക് എന്തെങ്കിലും ഒരു കാര്യം പകരം നൽകിയെങ്കിലേ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് എന്തെങ്കിലും നേടിത്തരൂ എന്നൊരു സുഉബ്ബൻ അള്ളാഹുവിനെ കുറിച്ച് അതിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി പോലുള്ള പണ്ഡിതന്മാർ പറഞ്ഞു, അങ്ങനെയുള്ള ഒരു വിശ്വാസം അത് നിഷിദ്ധമാണ്, പാടില്ലാത്തതാണ്. അതേപോലെ നദറുൽ മുത്തലഖിനെ കുറിച്ച് നമ്മൾ പറഞ്ഞ് അത് പുണ്യകർമ്മമാണ്. നദറുൽ മുഖയ്യത് മക്രൂഹാണ്, വെറുക്കപ്പെട്ടതാണ്, അത് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തല്ല. മുത്തലഖായിട്ടുള്ള അല്ല മുഖയ്യതായിട്ടുള്ള നദറ് അത് വെറുക്കപ്പെട്ടതാണ്. പിന്നെ നേർച്ച നേർന്നാൽ അതിന്റെ പ്രായശ്ചിത്തവുമായി ബന്ധപ്പെട്ടുള്ളതായ മസല, അത് വിശദീകരിച്ച് ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. നമ്മൾ പറഞ്ഞ് കർമ്മശാസ്ത്രപരമായി മനസ്സിലാക്കേണ്ട വിഷയങ്ങളുണ്ട്, വിശ്വാസപരമായി മനസ്സിലാക്കേണ്ട വിഷയങ്ങളുണ്ട്. നേർച്ചയുമായി ബന്ധപ്പെട്ട് ഒരാൾ ശിർക്കൻ നേർച്ച നേർന്ന്, അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ച നേർന്ന്, ഒമാനൂർ ശുഹദാക്കളുടെ പേരിൽ ഒരാൾ എന്ത് ചെയ്തു, കോഴിനെ നേർച്ച നേർന്ന്, ആ നേർച്ച അത് ശിർക്കൻ നേർച്ചയാണ്. ഒരു മനുഷ്യൻ അതിലൂടെ വലിയ ശിർക്കാണ് ചെയ്യണത്. അതുകൊണ്ട് തന്നെ അയാൾ ശിർക്ക് ചെയ്തവനായി അള്ളാഹുവിനോട് ശക്തമായിട്ട് തൗബ ചെയ്യുകയാണ് വേണ്ടത്. ആ പ്രവൃത്തി അയാൾ ചെയ്യാൻ പാടുള്ളതല്ല. അള്ളാഹുക്കെതിരെ പ്രവർത്തിക്കുന്ന നേർച്ച അയാളത് പ്രവർത്തിക്കാൻ പാടുള്ളതല്ല. പ്രസ്തുത അയാൾ തൗബ ചെയ്യുകയും ശക്തമായിട്ടുള്ള മനസ്താപം ഉണ്ടാവുകയും ഇന്നല്ലാഹു ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി, അള്ളാഹുവിൽ ശിർക്ക് വെക്കപ്പെടുന്ന അള്ളാഹു പൊറുക്കുകയില്ല, തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് തിരിച്ചു മടങ്ങുക തന്നെ വേണം. അപ്പം ചെയ്യണം, അയാൾ തൗബ ചെയ്തിട്ട് അള്ളാഹുവിലേക്ക് മടങ്ങണം. നേർച്ച നേർന്നു എന്ന് വിചാരിച്ചിട്ട് അയാൾക്ക് പ്രായശ്ചിത്തുണ്ടോ? പ്രായശ്ചിത്തം കൊണ്ട് പരിഹരിക്കപ്പെടുന്ന പാപമല്ല അയാളുടേത്. അതിനാൽ തന്നെ അയാൾ പ്രായശ്ചിത്തല്ല. പിന്നെയോ ആ ചെയ്ത ശിർക്കൻ നേർച്ചയിൽ നിന്ന് അയാൾ തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുകയാണ് വേണ്ടത്. രണ്ടാമത്തേത്, അള്ളാഹുക്ക് വഴിപ്പെടാൻ ഒരാൾ നേർച്ച നേർന്ന്, എങ്ങനെ? ഹജ്ജ് ചെയ്യാൻ നേർച്ചേർന്ന്, നോമ്പെടുക്കാൻ നേർച്ചേർന്ന്. ഇപ്പ എല്ലാ മാസത്തിലെയും 3 ദിവസങ്ങളിലെ നോമ്പ്, അയ്യാമുൽ ബിയുദിന്റെ 13, 14, 15 ദിവസങ്ങളിലെ നോമ്പ് സുന്നത്തായ നോമ്പാണ്. ഒരാൾ എന്ത് ചെയ്ത്, അത് നേർച്ച നേർന്ന്, അപ്പൊ അയാൾക്ക് അത് നിർബന്ധമായി. ഇത്തരം നേർച്ചകളെ സംബന്ധിച്ചിടത്തോളം അയാളെ നേർച്ച വീട്ടൽ നിർബന്ധമാണ്, നേർച്ച വീട്ടൽ നിർബന്ധമാണ്. നന്നായാല ആ നോമ്പ് നോറ്റി വീട്ടണം. നദറുൽ മുഅല്ലഖിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. എന്താ നദർ മുഅല്ലഖ്? അള്ളാഹു സുബ്ഹാനഹു വതആല എന്തെങ്കിലും ഇങ്ങോട്ട് നൽകിത്തന്നാ ഞാൻ അങ്ങോട്ട് ചെയ്യും എന്നുള്ളത്. ഉദാഹരണത്തിന് ഇപ്പൊ അയ്യാമുൽ ബിയുദിന്റെ 3 ദിവസത്തിന് നോമ്പ്, അതാ ഒരാൾ നേർച്ച നേരുമ്പോ എന്റെ രോഗം മാറിയാൽ അയ്യാമുൽ ബിയുദിന്റെ 3 ദിവസം നോമ്പ് വലിക്കാൻ ഞാൻ നേർച്ചയാക്കിയിരിക്കുന്നു. ഈ നേർച്ചന്റെ വിധി എന്താ? ആ നേർച്ച നേരൽ വെറുക്കപ്പെട്ടതാണ്, അത് മക്രൂഹാണ്, അങ്ങനെ നേർച്ച നേരാൻ പാടുള്ളതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ട് തിരുമൊഴികൾ അറിയിക്കുന്നത് അത് പാടില്ല എന്നുള്ളതാണ്. ചിലരത് ഹറാമാണ് എന്ന രീതിയിൽ തന്നെയാണ് അതിനെക്കുറിച്ച് വിധി പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ നേർച്ച നേരാൻ പാടുള്ളതല്ല. ചിലർ പറഞ്ഞത് തന്നെ യഹ്റമുൽ ഇബ്തിദാഉ ബിഹി, യഹ്റമുൽ ഇബ്തിദാഉ ബിഹി, അങ്ങനെ നേർച്ച നേരൽ ഹറാമാണ്. എന്നാൽ നേർച്ച നേർന്നാലോ, നേർച്ച വീട്ടൽ നിർബന്ധമാണ്. ഒരാളങ്ങനെ നേർച്ച നേർന്നാൽ നേർച്ച വീട്ടൽ നിർബന്ധമാണ്, നോമ്പ് നോൽക്കുന്നേ വേണം. ക്ലേശകരമായ ഒരു കാര്യം, ഒരാൾക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം ഒരാൾ നേർച്ച നേർന്ന്, ഉദാഹരണത്തിന് 4 മാസം തുടർച്ചയായിട്ട് ഒരാൾ നോമ്പെടുക്കാൻ നേർച്ച നേർന്ന്, എങ്കിൽ അത്ര നേർച്ച പൂർത്തീകരിക്കേണ്ടതുണ്ടോ? പണ്ഡിതന്മാർ പറയുന്നത് അത്ര നേർച്ച പൂർത്തീകരിക്കേണ്ടതില്ല, പക്ഷേ അയാള് അതിന് പ്രായശ്ചിത്തം ചെയ്യേണ്ടതുണ്ട്. പ്രായശ്ചിത്തം ചെയ്യേണ്ടതുണ്ട്. എന്താ പ്രായശ്ചിത്തം? നേർച്ച നേർന്നിട്ട് അത് വീട്ടിയിട്ടില്ലെങ്കിലുള്ള പ്രായശ്ചിത്തം എന്താണ്? അത് ഇൻഷാല്ലാ പ്രായശ്ചിത്തം അവസാനം അതിനെന്താണുള്ളത് എന്നുള്ളത് ഉണർത്താം. ഇതേപോലെ ഒരാൾ അള്ളാഹുവിന് എതിര് പ്രവർത്തിക്കാൻ നേർച്ച നേർന്ന്, എതിര് പ്രവർത്തിക്കാൻ നേർച്ച നേർന്ന്, ഞാൻ പറയാം തെറ്റായ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിട്ട് അയാൾ നേർച്ച നേർന്നാൽ അതാണ് നദറുൽ മാസിയ. അത്തരം നേർച്ച ഒരാൾ പൂർത്തീകരിക്കാൻ പാടില്ല, പൂർത്തീകരിക്കൽ ഹറാമാണ്, പാടില്ല. പക്ഷേ അയാൾ നേർച്ച നേർന്നതിന് പ്രായശ്ചിത്തം നൽകേണ്ടതുണ്ട്. നദറുൽ മാസിയ അത് പൂർത്തീകരിക്കാൻ പാടുള്ളതല്ല, പക്ഷെ നേർച്ച നേർന്നതിൽ അയാൾ പ്രായശ്ചിത്തം ചെയ്യേണ്ടതുണ്ട്. അള്ളാഹുവിനാണ് നേർച്ചയാക്കുന്നത്, പക്ഷേ നേർച്ച മാസിയത്തിൻ്റെതാണ്, പാപത്തിൻ്റെതാണ്. അപ്പൊ അത്തരം നേർച്ച പൂർത്തീകരിക്കാൻ പാടുള്ളതല്ല. പിന്നെ അയാൾ എന്ത് ചെയ്യണം? അത് പ്രായശ്ചിത്തം നൽകുകയാണ് വേണ്ടത്. നദറുൽ മുബാഹ് ഉണ്ട്. എന്താ നദറുൽ മുബാഹ്? അനുവദനീയമായ കാര്യം ഒരാൾ നേർച്ച നേരുക. ഒരു ഭക്ഷണം, അനുവദനീയമായ ഭക്ഷണം, അത് കഴിക്കാൻ ഒരാൾ നേർച്ചയാക്കി. അപ്പൊ കഴിക്കൽ എന്തായി? അയാളുടെ മേൽ അയാൾ നിർബന്ധമാക്കി, അതാണ് നേർച്ച. അനുവദനീയമായ കാര്യം ചെയ്യാൻ ഒരാൾ നേർച്ചയാക്കിയിട്ടില്ലെങ്കിൽ ആ നേർച്ച വീട്ടാനോ അല്ലെങ്കിൽ പ്രായശ്ചിത്തം നൽകാൻ അയാൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഒന്നുകിൽ എന്ത് ചെയ്യാം? ഭക്ഷണം അയാൾക്ക് കഴിക്കാം, എന്നിട്ട് നേർച്ച പൂർത്തീകരിക്കാം. അതില്ല എങ്കിൽ ഭക്ഷണം കഴിക്കാതെ പ്രായശ്ചിത്തം ചെയ്തുകൊണ്ട് അയാൾക്ക് ആ നേർച്ചയിൽ നിന്ന് ഒഴിവാകുകയും ചെയ്യാം. എന്താ പ്രായശ്ചിത്തം? അത് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യത്തിന്റെ വിഷയത്തിൽ പറഞ്ഞതായ പ്രായശ്ചിത്തമാണ്. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ, ലാ യുആഖിദുക്കുമുല്ലാഹു ബില്ലഗ്വി ഫീ അയ്മാനികും വലാകിൻ യുആഖിദുക്കും ബിമാ അഖദ്തുമുൽ അയ്മാൻ فكفارته إطعام 10 مساكين من أوسط ما تطعمون أهليكم أو كسوتهم أو تحرير رقبة فمن لم يجد فصيام 3 أيام. إذن الله سبحانه وتعالى برنا لا يؤاخذكم الله باللغو في أيمانكم يمين اللغو إن دفير الله سبحانه وتعالى نغلق بدي قولوا لا سمسار نغلق بدي لا والله ولا والله نكا برنا ستيب أيضا الله نغلق بدي قولوا لا വലാക്കി യുആഖിദുക്കും ബിമാ അഖദ്തുമുൽ അയ്മാൻ. സത്യങ്ങളിൽ മനുഷ്യന്മാർ ഉറപ്പിച്ച സത്യങ്ങളുണ്ട്, അതിന് ഫുഖഹാക്കൾ പറയും അൽ യമീനുൽ മഅഖൂദ്, അല്ലെങ്കിൽ അൽ യമീനുൽ മുനഅഖ്, അല്ലെങ്കിൽ അൽ യമീനുൽ മുകഫർ എന്ന പേരിലൊക്കെ ഫുഖഹാക്കൾ പറയുന്നതായ യമീൻ, ഒരു കാര്യം സത്യം ചെയ്ത് ഉറപ്പിക്കുക, അതിന്റെ പേരിൽ അള്ളാഹു പിടികൂടും. ഫകഫാറത്തുഹു, അങ്ങനെ സത്യം ചെയ്താൽ അതിനുള്ള പ്രായശ്ചിത്തം, ഇത്ആമു 10 മസാക്കീൻ, 10 മിസ്കീന്മാർക്ക് ഭക്ഷണം തീറ്റലാണ്. ഔ കിസ്വത്തുഹും, അല്ലെങ്കിൽ അവർക്ക് വസ്ത്രം നൽകലാണ്. മീൻ ഔസത്തി മാത്രം തുടങ്ങി മൂന്ന് അഹ്ലീക്കും ഔ കിസ്വത്തുഹും, മിൻ ഔസത്തി മാ തുതഈമൂന അഹ്ലൈക്കും ഔ കിസ്വതുഹും. അതാണ് നിങ്ങൾ ഭക്ഷണം കൊടുക്കുമ്പോൾ ഒരു നിങ്ങളുടെ കുടുംബത്തിന് നൽകുന്ന മധ്യമ നിലയിലുള്ള ഭക്ഷണം കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് വസ്ത്രം 10 മിസ്കീനുകൾക്ക് വസ്ത്രം നൽകുക, ഔ തഹ്റീർ റഖബ അല്ലെങ്കിൽ ഒരു അടിമയെ മോചിപ്പിക്കുക. അപ്പം എന്താ പ്രായശ്ചിത്തം? ഒന്നുകിൽ 10 മിസ്കീനുകൾക്ക് ഭക്ഷണം, അല്ലെങ്കിൽ 10 മിസ്കീനുകൾക്ക് വസ്ത്രം, അല്ലെങ്കിൽ ഒരു അടിമയെ മോചിപ്പിക്കുക. ഇത് മൂന്നുമാണ് എന്ത്? പ്രായശ്ചിത്തം, സത്യം ചെയ്തത് നിന്നുള്ള കഫാറത്ത്. ഫമൻ ലം യജിദ്, ഈ മൂന്നും ഒരാൾ കണ്ടെത്തിയിട്ടില്ല എങ്കിൽ ഫസിയാം സലാസത്തി അയ്യാം, മൂന്ന് ദിവസം നോമ്പെടുക്കലാണ്. അപ്പം ആദ്യം ഇത് അന്വേഷിക്കണം, ഈ മൂന്നെണ്ണം, 10 മിസ്കീനുകളുടെ ഭക്ഷണം, അല്ലെങ്കിൽ 10 മിസ്കീനുകളുടെ വസ്ത്രം, അല്ലെങ്കിൽ ഒരടിമയെ മോചിപ്പിക്കുക. ഇത് കിട്ടിയിട്ടില്ല എങ്കിൽ മൂന്ന് ദിവസം നോമ്പെടുക്കുക. ഇതാണ് സത്യം ചെയ്തതിൽ നിന്നുള്ള പ്രായശ്ചിത്തമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്. ഈ പ്രായശ്ചിത്തം തന്നെയാണ് നേർച്ച നേർന്നിട്ട് ആ നേർച്ചയുടെ വിഷയത്തിലുള്ള അതിന് മോചിതമാകാനുള്ളതായ പ്രായശ്ചിത്തം. ഇതാണ് ഫുഖഹാക്കൾ, പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ വിശദീകരിച്ചിട്ടുള്ളത്. അപ്പോൾ നേർച്ചയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അധ്യായമാണ് ഇന്ന് നമ്മൾ പിന്നെ ഇവിടെ വിശദീകരിച്ചത്. ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി പിന്നെ നേർച്ചയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതായ അധ്യായത്തിൽ രണ്ട് ആയത്തുകളും ഒരു ഹദീസുമാണ് നൽകിയിട്ടുള്ളത്. പ്രസ്തുത ഹദീസും ആയത്തുകളും അറിയിക്കുന്നത് അള്ളാഹുക്കുള്ള പുണ്യകരമായിട്ടുള്ള ഇബാദത്താകുന്ന നേർച്ച, ഇബാദത്തായ നേർച്ച, അത് അള്ളാഹു അല്ലാത്തവരിലേക്ക് വകതിരിക്കുക, തിരിച്ചുവെക്കുക എന്നുള്ളത് ഷിർക്കാകുന്നു. മുസ്ലിം സമൂഹം വളരെയേറെ പരീക്ഷിക്കപ്പെട്ടിട്ടുള്ള ഒരു മഹാരോഗമാകുന്നു നേർച്ച, അള്ളാഹു അല്ലാത്തവരിലേക്ക് നേർന്നിടുക എന്നുള്ള പിന്നെ രോഗം. അത് പല മസ്ജിദുകളിലും പല മഖ്ബറകളിലും അതേപോലെ തന്നെ ആ മസ്ജിദുകളുടെയും മഖ്ബറകളുടെയും മഖാമുകളുടെയും പേരിൽ സ്ഥാപിക്കപ്പെട്ടതായ നേർച്ചപ്പെട്ടികളുടെയും അതേപോലെ തന്നെ ഈ മഖാമുകളെയും മസ്ജിദുകളെയും മഖ്ബറകളെയും സാക്ഷിയാക്കി നടക്കുന്നതായ നേർച്ച ഉറൂസ് പരിപാടികളിലൊക്കെ മുസ്ലിമീങ്ങൾ വളരെയധികം അള്ളാഹു അല്ലാത്തവരിലേക്ക് സമർപ്പിക്കുന്ന ഒരു അപകടകരമായിട്ടുള്ള പിന്നെ പ്രവണതയാണ് അവിടങ്ങളിലേക്കുള്ള നേർച്ച, അള്ളാഹു അല്ലാത്തവരുടെ പേരിലേക്കുള്ളതായ നേർച്ചകൾ. അതുകൊണ്ടാണ് ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി പ്രത്യേകം ഈ ഒരു അധ്യായമൂടെ കിതാബ് തൗഹീദിൽ എടുത്ത് നൽകിയത്. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാവർക്കും ഹിദായത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മാഈൻ.